بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. قراءകളിൽ നിന്ന് ദീന് പഠിക്കേണ്ടതിന്റെ സന്ദർഭത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. മാത്രമല്ല, ഖാരിഹീങ്ങളും ഉലമാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതും നമ്മൾ സൂചിപ്പിച്ചു. ഇബ്രാഹിം ഇബ്നുൽ അഷ്അസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇദാ വജദ്തും റജുലൻ മഅറൂഫൻ ബിശിദ്ദതി ത്തലബ് വമുജാലസതി റജുൽ ഫക്തുബു അൻഹു. ഒരു വ്യക്തി അയാൾ വളരെ പ്രയാസപ്പെട്ട് ദീൻ തേടുന്നതായി നിനക്ക് മനസ്സിലായാൽ, അതുപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാരുടെ അടുക്കൽ പോയിരുന്നു പഠിച്ച വ്യക്തിയാണെങ്കിൽ, ഫക്തുബു അൻഹു, നീ അത്തരക്കാരിൽ നിന്ന് ഇൽമ് രേഖപ്പെടുത്തി വെക്കുക. അപ്പൊ ഇൽമ് എന്ന് പറഞ്ഞാൽ ധാരാളം പുസ്തകം വായിച്ച് നേടിയെടുക്കാൻ പറ്റിയ ഒരു കാര്യമല്ല, മറിച്ച് അത് കുറെ പ്രയാസം അനുഭവിച്ച്, ബുദ്ധിമുട്ട് അനുഭവിച്ച്, പണ്ഡിതന്മാരുടെ ഹൽക്കകളിൽ പോയിരുന്ന് അവരുടെ സ്വഭാവം പഠിച്ച് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി പഠിക്കേണ്ടതാണ് ഇൽമ്. ഖുറാഖുകളിൽ ഒരാളുടെ ചരിത്രം അൽ ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ കിഫായ എന്ന പുസ്തകത്തിൽ എടുത്തു കൊടുത്തേക്കാണ്. അഹമ്മദ് ഇബ്നു അലി അൽ അബാർ എന്ന വ്യക്തി പറയുന്നു, ഞാൻ ഒരിക്കൽ അഹ്വാസി എന്ന പ്രദേശത്ത് മീശ നന്നായി ചെറുതാക്കി വെട്ടിയ ഒരു മനുഷ്യനെ കണ്ടു. അയാൾ ധാരാളം ഗ്രന്ഥങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. മാത്രമല്ല, അയാൾ ഫത്വ പറയുന്നതിനു വേണ്ടി ആ മസ്ജിദിൽ ഇരിക്കുന്നുണ്ട്. അതായത് അയാൾ മുഫ്തിയാണ്. അങ്ങനെ അയാളോട് ചില ആളുകൾ അസ്ഹാബുൽ ഹദീസിനെ കുറിച്ച്, അതായത് അഹ്ലുൽ ഹദീസിനെ കുറിച്ച്, അഹ്ലു സുന്ന വൽ ജമാഅയെ കുറിച്ച് ചില ആളുകൾ അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ലൈസു ബിശയ്യൻ, അഹ്ലുൽ ഹദീസ് അവരെ ഒന്നിനും കൊള്ളില്ല എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ അഹ്മദ് ഇബ്നു അലി അൽ അബാർ അദ്ദേഹം പറയുകയാണ്, ഫഖുൽതു ലഹു, അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, അൻത ലാ തുഹ്സിൻ തുസല്ലി, നീ നിസ്കരിക്കാൻ പോലും അറിയാത്തവനാ, നീ എങ്ങനെയാണ് അവരെ കുറ്റം പറയുക? അപ്പോൾ അയാൾ ചോദിച്ചു, അന, എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല എന്നാണോ നീ പറയുന്നത്? അപ്പോൾ ഇദ്ദേഹം അഹ്മദ് ഇബ്നു അലി അദ്ദേഹം ചോദിച്ചു, ഇസ്തഹ്ഫൽ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ ഫ്തതഹ്ത സ്സലാ വറഫഅത യദൈക, ശരി, നീ വലിയ അറിവുള്ളവനാണെങ്കിൽ നിസ്കാരം ആരംഭിക്കുന്ന സമയത്ത് കൈ ഉയർത്തി കൈ കെട്ടിക്കഴിഞ്ഞാൽ സലാത്തുൽ ഇഫ്തിതാഹ്, നമസ്കാരം ആരംഭിച്ചാൽ ഫാത്തിഹയുടെ മുൻപ് ചൊല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ നിനക്ക് എന്താണ് അറിയുക? അയാൾ പറഞ്ഞു, ലാ അദ്രി, എനിക്കൊന്നും അറിയില്ല. അയാൾക്കൊന്നും കാണാപ്പാടമില്ല. ശരി, നീ റുക്കൂഴിൽ പോയി കഴിഞ്ഞാൽ നീ എന്താണ് ചൊല്ലുക? അയാൾക്കറിയില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മാലഖല തുക്കല്ലിം, നീ എന്താണൊന്നും മിണ്ടാത്തത്? അലം അഖുൽ ലക അന്നക ലാ തുഹ്സിൻ തുസല്ലി, നിനക്ക് നന്നായി നിസ്കരിക്കാൻ പോലും അറിയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? أنت إنما قيل لك تصلي الغداة ركعتين والظهر أربعا فالزم. നിന്നോട് അല്ലാഹ് കൽപ്പിച്ചിട്ടുള്ളത് സുബ്ഹി രണ്ടരക്ക നിസ്കരിക്കാനും ദുഹർ നാലരക്ക നിസ്കരിക്കാനും, നീ അത് പ്രാവർത്തികമാക്ക്. ذا خير لك من أن تذكر أصحاب الحديث فلست بشيء ولا تحسن شيئا. അഹലുൽ ഹദീസിനെ കുറ്റം പറയുക എന്നതിനേക്കാൾ നിന്നെ സംബന്ധിച്ചിടത്തോളം നല്ലത് അതാണ്. നീ നിന്റെ നിസ്കാരം നിന്റെ കാര്യങ്ങൾ നന്നായി പഠിക്കല. ഇതുപോലെയാണ് ഇന്നത്തെ ഖുറാഅകളുടെയും ചില ആളുകളുടെ കാര്യം. നിസ്കാരത്തിലുള്ള അധികാരികൾ അതിന്റെ വിശദീകരണം ചോദിച്ചാൽ പോലും ചിലപ്പോൾ വലിയ വലിയ ഘോരഘോരമായി പ്രസംഗിക്കുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല. അതല്ലെങ്കിൽ അടിസ്ഥാനപരമായ അഖീദാപരമായ പല കാര്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഈ ഒരു അവസ്ഥ ഇത്തരക്കാരിൽ ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ട് അവരോട് നമ്മൾ എന്ത് ചെയ്യരുത്? ഫത്വ ചോദിച്ച് അവരെ വലുതാക്കരുത്. അവരെ നമ്മൾ അവർക്കുള്ള സ്ഥാനത്തേക്കാൾ ഉയർത്തി കാണിക്കരുത്. പണ്ഡിതന്മാർ അവർ പണ്ഡിതന്മാരാണ്, അല്ലാത്തവർ അങ്ങനെയുള്ളവരാണ് എന്ന കാര്യം നമ്മൾ ആമുഖമായി മനസ്സിലാക്കണം. ശരി, അപ്പോ ഇതാണ് ഖുറാഅകളും പണ്ഡിതന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഖുറാഅകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? കുറച്ച് പുസ്തകമൊക്കെ വായിച്ച് ക്ലാസ് എടുക്കാൻ പറ്റിയ ആളുകൾ. ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനത്തെ ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെയുള്ളവരാണ്. ഇനി ഇതിന്റെ അർത്ഥം അറബിയിൽ ഇങ്ങനെയുള്ള ആളുകൾ ഇല്ല എന്നല്ല. ഇനി അറബികളുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ആൾക്കാരില്ല എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല. അവരുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്, അവരുടെ കൂട്ടത്തിലുണ്ട്. ചില ആളുകൾ അറബി കേൾക്കാന്ന് പറഞ്ഞിട്ട് എല്ലാം കേൾക്കും, അതും പാടില്ല. അറബിയിലാണെങ്കിൽ ദലാലത്തില്ല എന്ന് പറയാൻ പറ്റൂല. അറബിയിലാണെങ്കിലും ബിദഅത്തുകളും വഴികേടുകളും അവിടെയുണ്ട്. അപ്പൊ മഅറൂഫായ പണ്ഡിതന്മാർ, നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞിരുന്നു പണ്ഡിതന്മാരെ തിരിച്ചറിയാനുള്ള വഴികൾ. ഉദാഹരണത്തിന് അല്ലാമ ഇബ്നു ബാസ്, അതല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, അതല്ലെങ്കിൽ അല്ലാമത്തുൽ അൽബാനി, അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ്, ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ. അത്തരം ആളുകളുടെ അടുക്കൽ നിന്ന് നമ്മൾ ദീനു പഠിക്കാം. നമ്മൾ ഹറം, എത്ര പേര് ഹജ്ജിന് പോകാറുണ്ട്? അത്തരം സ്ഥലങ്ങളിലേക്ക് ആളുകൾ തിരിഞ്ഞു നോക്കുന്നില്ല. രസകരമായ കാര്യം, പോകുമ്പോ തന്നെ നമ്മൾ അമീറിനെ നിശ്ചയിച്ചിട്ടുണ്ടാവും. മൂപ്പരേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ പ്രസംഗിക്കുക, ഈ മനുഷ്യൻ അവിടെ പോയാൽ ഒരിക്കൽ പോലും നിങ്ങൾ ഇന്ന ഷെയ്ഖിന്റെ ദർസിൽ പോയി ഇരിക്കണം എന്ന് പറയില്ല. അയാൾക്ക് അയാളുടെ ദർസിൽ ആൾക്കാർ ഇരിക്കണം. ഒരിക്കൽ പോലും നിങ്ങളൊന്ന് അവിടെ പോയിരുന്നാൽ അതൊന്ന് കേട്ടു നോക്ക് എന്ന് പറയില്ല. ആരെങ്കിലും പോയാൽ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് തടയും. മനസ്സിലാവണ ഇയാൾ പോയിരിക്കോ? അതുമില്ല. എന്തുമാത്രം അപകടകരമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അള്ളാഹു അലം, കേരളത്തിന് പുറത്തുപോലും ഇങ്ങനത്തെ അവസ്ഥ എന്തായാലും കാണും. തമിഴ്നാട്ടിൽ കുറച്ച് കാണാൻ പറ്റും തോന്നും. പക്ഷേ അഹ്ലെ ഹദീസിന്റെ ഇടയിലും മറ്റും ഒന്നും ഇങ്ങനെയില്ല. ഇവിടെ നമ്മുടെ കോട്ടക്കലടുത്ത് എത്ര ശേഖമാര് വന്നു പോകുന്നറിയോ? നമുക്ക് അറിയാനുള്ള വകുപ്പില്ലാഞ്ഞിട്ടാണ്. എത്ര പണ്ഡിതന്മാരവിടെ വന്നു പോകുന്നുണ്ട് അറിയോ? ഒരാളെടുത്ത് പോലും നമ്മൾ പോയി നോക്കൂല. നമുക്ക് നമ്മുടെ ഖുർആൻ അള്ളാഹു സുബ്ഹാനത്തെ ഇസ്രായേലിയരോട് ചോദിച്ചില്ലേ, അവര് മന്നയും ചെലവയും കിട്ടുന്നതിന്റെ ഇടയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഉള്ളിയും സവാളയൊക്കെയാണ് വേണ്ടത്, അത് തിന്നാ മതി എന്ന് പറഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനത്തൽ അവരോട് ചോദിച്ച തസ്തബ്ദിലൂൻ അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, കൂടുതൽ ഖൈറായ കാര്യം ഒഴിവാക്കി നിങ്ങൾ അതിന് താഴത്തുള്ളതാണ് അന്വേഷിക്കുന്നത്, അതിലാണ് നിങ്ങൾ തൃപ്തിപ്പെടുന്നത്. മഷായിഖന്മാർ വന്നാൽ നമ്മൾ തിരിഞ്ഞു നോക്കൂല. കേരളത്തിലുള്ള ആൾക്കാരെ വാത്തക്ക് കാണണമെങ്കിൽ മഷിട്ടോക്കണം. അത്ര പ്രയാസം. ഇന്ത്യയിൽ വന്നാൽ പോലും ചില ആളുകൾ ഒരിക്കൽ ഇതേപോലെ കണ്ടു, അങ്ങനെ കാണാതെ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ ഒരിക്കൽ ഒരു ശേഖ വന്നപ്പോ കണ്ടു കുറച്ചാള്. പക്ഷെ അപ്പൊ നമ്മൾ വളരെ സന്തോഷം, അൽഹംദുലില്ലാ അങ്ങനെ ആളുകൾ വന്നല്ലോ. പക്ഷേ അപ്പൊ ശേഖ അവസാനം ഒരു ഷഹാദ എഴുതി കൊടുക്കാന്ന് പറഞ്ഞു. ആ ദർശനം മുഴുവനായിരുന്ന ആൾക്കാർക്ക് ഒരു സർട്ടിഫിക്കറ്റ്, ഈ ദർശനം ഇരുന്നിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി കേരളത്തിലുള്ള ആളുകൾ കാട്ടിക്കൂട്ടിയ ഓട്ടവും ചാട്ടവും കണ്ടതോടുകൂടി ആ മതിപ്പന പോയി. സർട്ടിഫിക്കറ്റിന് വേണ്ടി മറ്റുമാണ് മശായഖന്മാരുടെ മുന്നിൽ നമ്മൾ പോയിരിക്കുന്നത്. സഹോദരങ്ങൾ, നിങ്ങൾക്ക് എത്ര ആളുകൾ ഹജ്ജിനും ഉംറക്കും പോകുന്നതാണ്? എത്രയോ പണ്ഡിതന്മാരവിടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഹമ്മദ് ബിൻ ഹംബലിന്റെ ദർസിൽ പോയിട്ട് എത്ര ആളുകൾ ഒന്നും പഠിക്കാതെ ഒരു പുസ്തകം പോലും ഒന്നൊരു നോട്ട് പോലും എഴുതിയെടുക്കാതെ കേട്ടു വന്നിരുന്നു വന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാരുടെ അടുക്കൽ പോയിരിക്കും. ഹറമിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കാരനായ പണ്ഡിതനുണ്ടാണ്. നിങ്ങൾ കുറച്ച് ഉറുദു അറിയെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കുക. വസീഉള്ള അബ്ബാസ് ഹഫലഹുള്ള, അദ്ദേഹം അവിടെ ഇന്ന് ഹറമിൽ ദർശെടുക്കുന്ന പണ്ഡിതന്മാരിൽ ഏറ്റവും പരിഗണിക്കപ്പെടുന്ന പണ്ഡിതനാണ്. ഏറ്റവും അധികം പരിഗണിക്കപ്പെടുന്ന പണ്ഡിതനാണ് ഹറമിലെ ദർശെടുക്കുന്ന പണ്ഡിതന്മാരിൽ ഏറ്റവും പരിഗണിക്കപ്പെടുന്ന പണ്ഡിതനാണ്. ഇന്ത്യക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം പോയി പഠിച്ച വലിയ പണ്ഡിതനായിരുന്നു വസീഉള്ള അബ്ബാസ്. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിന്ന് കുറച്ചേരം പഠിക്കാം. എത്രയോ മശൈഖന്മാർ അവിടെ ദിവസവും ദർശെടുക്കുന്നുണ്ട്. നമ്മളെ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കൂല. നമുക്ക് നമ്മളെ അമീറും നമ്മളെ അമീറിന്റെ പ്രസംഗവും ഇത് കേട്ടിരിക്കാന്നല്ലാതെ. അതുകൊണ്ട് സഹോദരൻ, ഇനിയെങ്കിലും നമ്മളിതൊക്കെ തിരുത്തണം. മദീനത്ത് പോയി കഴിഞ്ഞാൽ മസ്ജിദുൽ ഹറമിൽ എത്രയോ ആളുകൾ ദർശെടുക്കുന്നുണ്ടാവും, മശൈഖന്മാർ, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ആളുകൾ അവരെ ഒന്നും ശ്രദ്ധിക്കാതെ ഒരു നിലക്കും അതിന്റെ പോയാൽ തന്നെ ആൾക്കാർക്ക് വേണ്ട എന്താണ് അവിടെയുള്ള നിസ്കാരം ഒന്നിങ്ങനെ നിസ്കരിക്കുക. രണ്ടു വ്യക്തി നിസ്കാരം അതിങ്ങനെ മണിച്ച് ഓതനം കേട്ട് നിസ്കാരം നിൽക്കാന്നല്ലാതെ ഒരു പണ്ഡിതന് എടുത്തു പോയിട്ട് ഒരു കുറച്ചു നേരമെങ്കിലും നമ്മൾ ഇരുന്നു കൊടുക്ക ഇരിക്കൂല. അതുകൊണ്ട് സഹോദര, ഇതൊക്കെയായിരുന്നു സലഫുകളുടെ ചരിത്രം. അവർ മക്കയിലേക്കും മദീനയിലേക്കും പിന്നെ അതുപോലെ തന്നെ മിസറിലേക്കും യമനിലേക്കും ഒക്കെ യാത്ര ചെയ്ത് അറിവ് നേടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പറ്റി അത് കിട്ടിയില്ല. ഇപ്പൊ നമ്മുടെ സഹോദരങ്ങളിൽ ഒരാളിപ്പോ നേരത്തെ പറഞ്ഞു, അദ്ദേഹം കുറച്ചൊരു വർഷങ്ങൾക്ക് മുന്നേ മറ്റോ ദർസുകൾ കേൾക്കാൻ തുടങ്ങി അറബിയിലുള്ളത്. അൽഹംദുലില്ലാ കുറേശ്ശെ കുറേശ്ശെ മനസ്സിലാക്കാൻ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. വഫഖഹുല്ലാഹു ലിമസീദി മിനൽ ഖൈർ, അല്ല കൂടുതൽ ഖൈറിലേക്ക് അദ്ദേഹത്തെ എത്തിക്കട്ടെ. സഹോദര, അങ്ങനെ നിങ്ങൾ തുടങ്ങി നോക്ക്, മെഷേഖന്മാരുടെ അറബിയിലുള്ള ചെറിയ ചെറിയ ദർസുകൾ കേട്ട് പഠിച്ചു നോക്ക്. എത്ര കാലമാണ് നമ്മൾ ഈ മലയാളം കേട്ട് കാലം കേൾക്കുക? അള്ളാന്റെ കിതാബ് കേൾക്കുമ്പോ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവണ്ടേ? റസൂലുള്ളാന്റെ ഹദീസ് നമുക്ക് മനസ്സിലാവണ്ടേ? ഇതിന് ഇത് പഠിക്കല്ല നിവൃത്തിയുണ്ടോ? അതുകൊണ്ട് സഹോദര, നീ നിന്റെ ന്യായങ്ങൾ മുട്ടുന്യായങ്ങൾ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പഠിക്കാനിരിക്കും, സാധിക്കാവുന്നത്ര. ഇൻഷാ അള്ളാഹു കൂടുതൽ ഖൈറിലേക്ക് നമ്മൾ എത്തിപ്പിക്കും. പക്ഷേ നമ്മള് ഇത്തരം കാര്യങ്ങളിലേക്ക് തീരെ മുന്നിട്ട് വരാതിരുന്നു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കുകയില്ല. രണ്ടാമത്, പണ്ഡിതന്മാർ ആണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വിഭാഗം ഇന്ന് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക ചിന്തകന്മാരെന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. അങ്ങനെ ചിന്തകന്മാരെന്ന് വിളിക്കുന്നത് ശരിക്ക് യഥാർത്ഥത്തിൽ അത്ര നല്ല പ്രയോഗമല്ല. കാരണം ഇസ്ലാമും ചിന്തയും തമ്മിൽ വലിയ യോജിപ്പൊന്നുമില്ല. ചിന്തക്ക് അനുസരിച്ചല്ല ഇസ്ലാം ഉള്ളത്, ഇസ്ലാമിക് കിതാബ് സുന്നത്ത് അനുസരിച്ചാണ്. പക്ഷെ അങ്ങനെയാണ് അവരെ ആളുകൾ വിശേഷിപ്പിക്കാറ്, ചിന്തകന്മാർ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇസ്ലാമിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ഇസ്ലാം, ഹൈന്ദവത, ക്രൈസ്തവത ഇങ്ങനെയുള്ള വിഷയങ്ങൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ഒരു വിഭാഗം ആളുകളുണ്ട്. അതിപ്പോ കേരളത്തിന് പുറത്തുണ്ട്, കേരളത്തിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്ക് മൊത്തത്തിൽ ഇസ്ലാമിനെ കുറിച്ച് മൊത്തത്തിലൊരു ചിത്രം അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അതിന്റെ ഡീറ്റെയിലിനെ കുറിച്ചിട്ടൊന്നും അവർക്കറിയില്ല. ഇസ്ലാം, ഇസ്ലാമിലുള്ള, ഇപ്പൊ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാമിലുള്ള ദൈവസങ്കല്പം, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാമിലുള്ള പരലോക സങ്കല്പം, അതേപോലെ സ്വകാര്യ സ്വത്തും ഇസ്ലാമും, ഇങ്ങനെയുള്ള നാട്ടിൽ തർക്കത്തിൽ ഇരിക്കുന്ന മറ്റ് അതേപോലെ പാശ്ചാത്യ സമൂഹവുമായി ഇസ്ലാം കൊമ്പുകോർക്കുന്ന വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങളിൽ അറിവുള്ള ആളുകൾ. അവരെ സാധാരണ ചിന്തകന്മാരെന്നാണ് ആൾക്കാർ പറയലുള്ളത്, ചില ആൾക്കാർ പണ്ഡിതന്മാരെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ പണ്ഡിതന്മാരല്ല, അവർ ചിന്തകന്മാരാണ്. അവർക്കും അവരുടെ സ്ഥാനമാണ് നമ്മൾ നൽകേണ്ടത്. ഇത്തരം ആളുകൾ യഥാർത്ഥത്തിൽ ശരീഅത്തിന്റെ ഭാഷയിൽ, ഇസ്ലാമിക ശരീഅത്തിന്റെ ഭാഷയിൽ ഉലമാക്കളല്ല, പണ്ഡിതന്മാരല്ല. തയ്യിബ്, അൽഹംദുലില്ലാ, അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ചില ആളുകൾ അള്ളാഹുവിന്റെ കിതാബും സുന്നത്തും അടിസ്ഥാനപ്പെടുത്തി ധാരാളം ഇസ്ലാമിനെ ഖിദ്മ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല, നമ്മൾ അർഹമായതല്ലാത്തത് പറയാൻ പാടില്ല. അവരിൽ ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അൽഹംദുലില്ലാ, അവരുടെ കഴിവിനനുസരിച്ച് ഇസ്ലാമിനെ സേവിച്ചിട്ടുണ്ട്. ചില ആളുകളെ കൊണ്ട് ധാരാളം ആളുകൾ മുസ്ലിങ്ങളായിട്ടുണ്ട്. എന്നാൽ വേറെ ഒരു വിഭാഗം ആളുകളാകട്ടെ, അവർ അഹങ്കരിക്കുകയും അതുപോലെ അവർക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ആളുകൾ വേറെയുമുണ്ട്. പക്ഷെ എന്നാൽ ഒരു ചെറിയ വിഭാഗം ആളുകൾ പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഇസ്ലാമിനെ സേവിക്കുകയും ഈ രംഗത്ത് ഇസ്ലാമിനെ മൊത്തത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ, ഇസ്ലാമിലേക്ക് ദാഅവത്ത് നടത്താനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകൾ, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടില് പിന്നെ സ്നേഹ സംവാദം എന്നൊക്കെ പറഞ്ഞ ആളുകൾ പരിപാടി വെക്കണം, അതിലുള്ള തെറ്റുകൾ മറ്റും വേറെ തന്നെ വിശകലനം ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ പണ്ഡിതന്മാരാണ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ആളുകളെ കൂടുതൽ ഹിദായത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. അപ്പോൾ ഇത്തരം ആളുകൾ, അവർ പണ്ഡിതന്മാരാണ് എന്ന് ചില ആളുകൾ ധരിക്കാറുണ്ട്, അത് തെറ്റാണ്. അവർ യഥാർത്ഥത്തിൽ അവരുടെ വിഷയങ്ങളിൽ മാത്രം അറിവുള്ള ആളുകളാണ്. ഷെയ്ഖ് സാലിഹ് ابن آل الشيخ صالح آل الشيخ صالح ابن عبد العزيز آل الشيخ حفظه الله അദ്ദേഹത്തിന് ഒരു ചെറിയ റിസാലയുണ്ട് അൽ ഫിക്ർ വൽ ഇൽമ് എന്ന പേര്. ആ പുസ്തകത്തെ അദ്ദേഹം വിഷയം കുറച്ചുകൂടി വ്യക്തമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ചുരുക്കം ഞാനിവിടെ പറയാം. ഇത്തരം ആളുകൾ, അതായത് ഇസ്ലാമിനെ മൊത്തത്തിൽ പരിചയപ്പെടുത്താൻ സാധിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകൾ, അത്തരം ആളുകൾ അവരുടെ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരാണ്. അവർക്ക് ഇസ്ലാമിന്റെ എല്ലാ വിഷയങ്ങളും കയറി ഇടപെടാനുള്ള സ്വാതന്ത്ര്യമില്ല. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളത് പണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിക്കാനാണ്. സ്വയം ഫത്വ പറയുക, സ്വയം ഇസ്ലാമിന്റെ ഏതൊരു പ്രശ്നം വന്നാലും ഏതൊരു നാസിലത്ത് വന്നാലും അതിലൊക്കെ കയറി ഇടപെട്ട് സംസാരിക്കുക എന്നത് അവർക്ക് അനുവദനീയമല്ല. നേരത്തെ പറഞ്ഞ പുസ്തകം വായിച്ച ആൾക്കാർ അവർ ചെയ്യാൻ പാടില്ലാത്തതുപോലെ തന്നെ ഇവരും അത് ചെയ്യാൻ പാടില്ല. അതേപോലെ വേറെ ചില ആൾക്കാർ ഇവിടെ ചെയ്യുന്നത് തെറ്റാണ് എങ്കിൽ കൂടി ഹൈന്ദവ വേദഗ്രന്ഥങ്ങളും മറ്റും നസറാനി പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ഇസ്ലാമിക യഥാർത്ഥത്തിന് ആൾക്കാരെ കാണാൻ പറ്റും. ആ ചെയ്യുന്നത് തന്നെ ഒരു അർത്ഥത്തിൽ തെറ്റാണ്, കാരണം അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങളിലേക്ക് അവർ ഇറങ്ങാൻ പാടില്ല. രണ്ട്, അവരപ്രകാരം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പണ്ഡിതന്മാരുമായി ഏറ്റവും അടുത്ത ബന്ധം ഏതു വിഷയത്തിലും ഉണ്ടായിരിക്കുക എന്നത് അവരുടെ മേൽ നിർബന്ധമാണ്, വാജിബാണ്. ഒരിക്കലും സ്വയം തന്നെ തീരുമാനമെടുക്കുകയും സ്വയം തന്നെ ഫത്വ പറയുകയും ചെയ്യുന്ന അവസ്ഥ അവർക്ക് പാടില്ല. മാത്രമല്ല ഇത്തരക്കാർ ഇപ്പൊ പണ്ട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിട്ടുണ്ട്, അഹലുൽ കലാം എന്നാണ് അവരെ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത്. അഹലുൽ കലാം അവർ ചെയ്തിരുന്ന പണി എന്താന്ന് വെച്ചാൽ ഇസ്ലാമിനെ എതിർത്തിരുന്ന, അപ്പൊ പണ്ടത്തെ കാലത്ത് നമ്മളെ കാലഘട്ടത്തിൽ ഇപ്പൊ ഇന്ന് സയൻസിന് വലിയ പ്രാധാന്യം നൽകപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇതുപോലെ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ലോകത്ത് വലിയ പരിഗണന നൽകപ്പെട്ടിരുന്ന വിജ്ഞാനമായിരുന്നു തത്വശാസ്ത്രം, ഫിലോസഫി. ഉദാഹരണത്തിന് ഗ്രീക്ക് ഫിലോസഫി, ഇപ്പൊ യൂനാൻ എന്നൊക്കെ പറയുന്ന, അതുപോലെ അരിസ്റ്റോട്ടലിന്റെ ചിന്താഗതികൾ, അതുപോലുള്ള കാര്യങ്ങൾക്ക് വലിയ പരിഗണന ഒരു കാലഘട്ടത്തിൽ നൽകപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ തുടക്ക കാലഘട്ടങ്ങളിൽ ഹജ്ജാജ് ഇബ്നു യൂസഫ് ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്തിലാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ ഇസ്ലാമിന്റെ ഭാഷയിലേക്ക്, അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത്. അങ്ങനെ ആളുകൾ ഇത്തരം പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അതായത് ഫിലോസഫിയൊക്കെ പറയുന്ന, ഗ്രീക്ക് ഫിലോസഫി പറയുന്ന അരിസ്റ്റോട്ടലിന്റെയും മറ്റു പുസ്തകങ്ങൾ ആളുകൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ന് ചെയ്തിരുന്ന പോലെ തന്നെ, ഇപ്പൊ ഇന്ന് ആൾക്കാർ സയൻസിലോ അല്ല കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദാ ഖുർആനിലോ അതിനെപ്പറ്റി പരാമർശിക്കപ്പെട്ടെന്ന് ഖുർആൻ എടുത്തു കാണിച്ച് അന്ന് ചെയ്യുന്നത് പോലെ തന്നെ ആളുകൾ ആദ്യ കാലഘട്ടത്തിൽ ഇത്തരം ചിന്തകളിൽ ആകൃഷ്ടരാവുകയും അത് ഖുർആനിനോട് യോജിച്ചു നിൽക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തി, അതും ഖുർആനും യോജിച്ചു നിൽക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തി ഇസ്ലാമിനെ നന്നായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ പിന്നീട് ആളുകളുടെ മനസ്സിൽ ഖുർആനും സുന്നത്തുമാണ് അസല് എന്ന അടിസ്ഥാനം എന്ന ചിന്താഗതി മാറി പിന്നെ അവസാനം ഫിലോസഫി അടിസ്ഥാനമാക്കാൻ തുടങ്ങി. ഇന്ന് ഉണ്ടായതുപോലെ തന്നെ ഇന്നിപ്പോ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ബുഖാരി മുസ്ലിം ഹദീസിൽ വന്നു കഴിഞ്ഞാൽ പോലും, അല്ലെ അള്ളാഹുവിന്റെ കിതാബിൽ തന്നെ ചില കാര്യങ്ങൾ വന്നാൽ പോലും സയൻസിനെതിരായി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോ പെട്ടെന്ന് അംഗീകരിച്ചോളന്നില്ല. ഇന്നത്തെ അതേ അവസ്ഥ അന്നും ഉണ്ടായിട്ടുണ്ട്. അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഫിലോസഫിയിലുള്ള ചില അടിസ്ഥാനങ്ങൾ, ആ അടിസ്ഥാനങ്ങൾ പരിഗണിച്ചുകൊണ്ട് കിതാബിനെയും സുന്നത്തിനെയും വേർതിരിക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന് അവരുടെ അടുക്കൽ ഫിലോസഫിയുടെ അടിസ്ഥാനങ്ങൾ, ഒരു അവരുടെ വർത്തമാനങ്ങളിൽ പെട്ടതാണ് അദ്ദന്നുല യുഫീദു ഫിൽ അഖായിദ്, അഖീദ വിഷയങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ ദന്നുകൊണ്ട് കാര്യമില്ല, അവിടെ യഖീൻ തന്നെ വേണം. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഖബറുൽ ആഹാദ്, ഖബറുൽ ആഹാദ് ദന്നാണ്, അതായത് ഊഹമാണ് നൽകുക, അതുകൊണ്ട് അഖീദക്ക് സ്വീകാര്യമല്ല. ഇത്തരം ചിന്താഗതി നമ്മുടെ നാട്ടിലെ മുഅ്തസിലികളായ, ഉദാഹരണത്തിന് സലാം സുലൈമിയെ പോലുള്ള ആളുകൾ പച്ച ഇഅ്തസാല മുഅ്തസിലത്ത് പറയുന്ന ചിന്താഗതിയാണ് അവരുടെ സംസാരങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അത്തരം ആളുകളുടെ പൂർവികരെന്ന് വേണമെങ്കിൽ പറയാം. അതായത് കിതാബിലും സുന്നത്തിലും ഒരു കാര്യം വന്നാലും അവരുടെ ഫിലോസഫിയിൽ, ഗ്രീക്ക് ഫിലോസഫിയിലും മറ്റും പറയപ്പെട്ട അടിസ്ഥാന തത്വങ്ങൾ, ആ തത്വങ്ങൾക്ക് എതിരായി ഖുർആനും ഹദീസും വന്നു കഴിഞ്ഞാൽ ഒരു ഖുർആനെ ഹദീസിനെ തട്ടിക്കളയും. ഇന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാർ സയൻസ് ചെയ്യുന്ന പോലെ തന്നെ, ഉദാഹരണത്തിന് സയൻസിലെ എന്തെങ്കിലും ഒരു കാര്യം ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് കിതാബിലെ സുന്നത്തിൽ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ പരിഭ്രമിക്കുന്നത് കാണാം. അതേപോലെ അന്നും ഉണ്ടായിരുന്നു. അപ്പോ ഒരു വിഭാഗം ആളുകൾ അവരെന്തു ചെയ്തു, അവർ കിതാബിലും സുന്നത്തിലും വിവരം നേടിയവരാണ്, എന്നിട്ട് അവർ ഇസ്ലാമിനെ സേവിക്കുക എന്ന ഉദ്ദേശത്തിൽ, ഇസ്ലാമിനെ സഹായിക്കുക എന്ന ഉദ്ദേശത്തിൽ, ഇസ്ലാമിനെ ദിഫാ ചെയ്യുക, അതിനെ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശത്തിൽ അവർ ഫിലോസഫി പഠിച്ചു, തത്വശാസ്ത്രം പഠിച്ചു. ഉദാഹരണത്തിന് ഇബ്നു സലാഹിനെ പോലെയുള്ള, അൽ ഖാദി ഇയാദിനെ പോലെയുള്ള ചില പണ്ഡിതന്മാർ, അൽ ഖുർത്തുബിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ, റാസിയെ പോലെയുള്ള ചില ആളുകൾ, ഫഖ്റുദ്ദീൻ റാസി, അവർ ഇസ്ലാമിനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചത്. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇസ്ലാമിനെ സഹായിക്കലായിരുന്നു. പക്ഷെ അവസാനം ഉണ്ടായത് എന്താണ്? ഫിലോസഫിയുടെ അടിസ്ഥാനങ്ങൾക്ക് യോജിക്കാതെ വന്ന ചില കാര്യങ്ങൾ ഖുർആനും സുന്നത്തിലും വന്നപ്പോൾ അവർ വ്യാഖ്യാനിച്ചു, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും. അങ്ങനെ പിൽക്കാലഘട്ടത്തിൽ അവർ ഖുർആനിലെ പല കാര്യങ്ങളും വ്യാഖ്യാനിക്കുന്ന രൂപത്തിലേക്ക് എത്തി, നിഷേധിച്ചില്ലെങ്കിൽ കൂടി വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അവർ പറയും അള്ളാഹുന്റെ റഹ്മത്ത് ഇറങ്ങും. അള്ളാഹു ദേഷ്യം പിടിക്കുമെന്ന് പറഞ്ഞാൽ അവർ പറയും അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കും. ദേഷ്യം പിടിക്കുമെന്നല്ല അർത്ഥം, അള്ളാഹുന്റെ ശിക്ഷ ലഭിക്കും. അള്ളാഹു ഏതുവരെ അള്ളാഹുക്ക് റഹ്മത്തുണ്ട് എന്ന് പോലും അവർ പറയില്ല. മുഅ്തസിലത്തെ വലിയൊരു വിഭാഗം ആളുകൾ, നമ്മുടെ നാട്ടിലെ അശാരിയത്തിന്റെ ആളുകളും ഇവിടെ ഖുറാഫികളും അതേ ചിന്താഗതിക്കാരാണ്. അവർ എല്ലാവരും പുറത്തു പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷെ അള്ളാഹുവിന് റഹ്മത്തില്ല എന്നാണ് അവർ പറയുക. കാരണം റഹ്മത്ത് എന്നത് കാരുണ്യം കാണിക്കുക എന്നത് അവരുടെ അർത്ഥത്തിൽ എന്താണ്? ഒരു മനുഷ്യൻ ഒരാൾക്ക് കാരുണ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് അയാളിലുള്ള ഒരു ദുർബലതയാണ് കാണിക്കുന്നത്. ഇത് എവിടുന്ന അവർക്ക് കിട്ടിയത്? കാരുണ്യം ദുർബലതയാണ് എവിടുന്ന കിട്ടിയത്? ഫിലോസഫിയിൽ നിന്ന്. അപ്പൊ കാരുണ്യം ദുർബലതയാണ്, അപ്പൊ ദുർബലത അള്ളാഹ്ക്ക് ഉണ്ടാവില്ല, അപ്പൊ അള്ളാഹ് കാരുണ്യമുള്ളവനല്ല. ഇങ്ങനെ അവർ കിതാബിനെ സുന്നത്തിനെ നിഷേധിക്കാൻ തുടങ്ങി. അവസാനം ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ പോലെ, വലൽ ബിദഅത കസറു വലദ്ദീന നസറു, ബിദഅത്തിനെ അവരൊട്ട് തകർക്കുകയും ചെയ്തില്ല, ഇസ്ലാമിനൊട്ട് അവർ സഹായിക്കുകയും ചെയ്തില്ല, രണ്ടും ഉണ്ടായില്ല. വലൽ ബിദഅത കസറു വലദ്ദീന നസറു, ബിദഅത്തിനെ തകർക്കാനും അവർക്ക് കഴിഞ്ഞില്ല, അവരാ ബിദഅത്തിൽ വീണുപോവുകയും ചെയ്തു. ഇസ്ലാമിനെ സഹായിക്കാൻ പറ്റുമോ? അതും പറ്റിയില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് പറ്റിയതുപോലെ, അവർ ഇസ്ലാമിനെ അല്ലാഹിലാനത്തഹേമു നീയാത്തഹേം, അവരുടെ നീയത്തുകളെ നാം ഒരിക്കലും സംശയിക്കുന്നില്ല. ഇന്ന് ഇസ്ലാമിനെ സഹായിക്കണമെന്ന ഉദ്ദേശത്തിലാണ് പല ആളുകളും പണിയെടുക്കുന്നത്, സംവാദങ്ങളാകട്ടെ, വാദപ്രതിവാദം സംഘടിപ്പിക്കുന്ന അതിന്റെ ഉദ്ദേശത്തിലാണ്. അവരൊരിക്കലും ഇസ്ലാമിനെ തകർക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ അവർ പോലും അറിയാതെ അവർ ഇസ്ലാമിനെ തകർക്കുകയാണ്. കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുന്നതിൽ അവർക്ക് അബദ്ധം പറ്റിപ്പോയി, ഇവർക്ക് പറ്റിയതുപോലെ തന്നെ. ഇപ്പൊ അഹലുൽ കലാമിന്റെ ആളുകൾ അവർ ഇസ്ലാമിനെ സഹായിക്കണമെന്ന ഉദ്ദേശത്തിലാണ് വന്നത്, പക്ഷെ ഉലമാക്കളിൽ നിന്ന്, ശരിയായ കിതാബിൽ സുന്നത്തിൽ നിന്നും അതിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് അവർ വേറിട്ട് പോയപ്പോൾ അവർ ഇസ്ലാമിനെ സഹായിച്ചില്ല എന്നതുപോലെ തന്നെ ഇവരെ കൊണ്ടും സംഭവിച്ചത് എന്താണ്? ഇസ്ലാമിന് സഹായം ലഭിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇസ്ലാമിന്റെ ശരിയായ പവിത്രത നശിച്ചുപോയി. ഉദാഹരണത്തിന് മുസ്ലിങ്ങളെ ചിത്രം നോക്കൂ. പണ്ടത്തെ മുസ്ലിങ്ങൾ രാത്രി മഗ്രിബ് കഴിഞ്ഞാൽ കുട്ടികളെ പുറത്തേക്ക് വിടരുത് എന്ന് പറഞ്ഞ അതിൽ ഒരാളും സംശയിക്കില്ലായിരുന്നു, എല്ലാവരും സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ ആളുകൾ അതിന്റെ പിന്നിൽ സയൻസ് അന്വേഷിക്കാൻ, മുസ്ലിങ്ങൾക്ക് ഈ അവസ്ഥ എങ്ങനെ വന്നു? നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചില ശാസ്ത്രജ്ഞന്മാർ മുസ്ലിം ആയിട്ടുണ്ടാവും, പക്ഷെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ശാസ്ത്രത്തിനെ അടിസ്ഥാനമാക്കുകയും അള്ളാന്റെ കിതാബിനെ സുന്നത്തിന്റെ രണ്ടാം സ്ഥാനത്ത് വെക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടായി. എങ്ങനെ ഉണ്ടായി? പണ്ഡിതന്മാർ എന്തായാലും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, പിന്നെ ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? ഇത്തരം ആളുകളാണ്. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇസ്ലാമിന് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്, അത് അവരറിയുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ. അതേപോലെ വേദം പറയുന്ന ആൾക്കാർ, അവരിൽ പല ആളുകളുടെ നീയത്ത് ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ എന്ത് സംഭവിച്ചു? എന്റെ ചെറുപ്പം എനിക്കറിയാം, ജാമ്യയിൽ പഠിക്കുന്ന സമയത്ത് പള്ളിയിലിരുന്ന് മസ്ജിദിലിരുന്ന് എച്ച് ചുഷാന പശ്വതി ഏന ചശ്വശ്വതി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന ആളായിരുന്നു ഞാൻ. അള്ളാഹുവിന്റെ മസ്ജിദിലിരുന്ന് ഖുർആൻ ഓതാനാണ് ഏറ്റവും അർഹമായിട്ടുള്ളത്. നബിസമയുടെ എത്രയോ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്, ഖുർആൻ അള്ളാഹുവിന്റെ മസ്ജിദിലിരുന്ന്. പക്ഷെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇതാണ്, ഇസ്ലാമിനെ സഹായിക്കണമെന്ന ഉദ്ദേശമായിരുന്നു, പക്ഷേ അബദ്ധം സംഭവിച്ചു പോയി. അപ്പോ അസ്ല് ഫറായി, ഫറായി അസ്ലായി, അതായത് ശാഖാപരമായ കാര്യം അടിസ്ഥാനമായി, അടിസ്ഥാനം ശാഖയായി മാറപ്പെട്ടു. ഈ ഒരു അവസ്ഥ ഇവരുടെ കൊണ്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യേണ്ട നിർബന്ധ ബാധ്യത, നമ്മൾ ഒരിക്കലും ഇത്തരം ഇസ്ലാമിക ഖിദ്മത്തുകളെ സലഫി പണ്ഡിതന്മാർ പരിപൂർണമായി തള്ളി പറഞ്ഞിട്ടില്ല. അതായത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി, ഉദാഹരണത്തിന് സാലിഹ് ഇബ്നു അബ്ദുൽ അസീസ് അൽ ശൈഖ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇത്തരം മുസക്കഫീങ്ങൾ, അതായത് ഇത്തരം ആളുകൾ, ഇങ്ങനെ സാംസ്കാരിക നായകന്മാർ, എഴുത്തുകാര്, അതുപോലെ തന്നെ ഈ ശാസ്ത്രജ്ഞന്മാര്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പൊ ഇതേപോലത്തെ ഒരു സദസ്സിൽ വന്നിരുന്നാൽ നമ്മൾ ഇസ്ലാമിനെ ചിലപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ അവർക്ക് നമ്മുടെ ഭാഷ മനസ്സിലായിക്കൊള്ളുന്നില്ല. കാരണം ചിലപ്പോൾ നമ്മുടെ ഭാഷയിൽ അറബി കയറി വരും, അങ്ങനെയുള്ള ചില വാക്കുകൾ കേട്ടു അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ ഇവർക്ക് കഴിയും, അത് ശരിയാണ്. അതുകൊണ്ട് സാലിഹ് ഇബ്നു അബ്ദുൽ അസീസ് അൽ ശൈഖ് ഹഫിളഹുള്ള അദ്ദേഹം പറഞ്ഞേ കാണാം, ഞങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു വിഭാഗമുണ്ട്, അവർക്ക് ഇസ്ലാമിൽ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവർ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അടിസ്ഥാനമായി പരിഗണിക്കുന്ന സ്വീകരിക്കുന്ന അവസ്ഥ വരാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം. നിങ്ങൾ ഒരിക്കലും നിങ്ങളടുത്ത് അവരെ കെട്ടിടാൻ പാടില്ല, അവരെ പണ്ഡിതന്മാരിലേക്ക് അടുത്തേക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ ഒരിക്കലും മൊത്തത്തിൽ അവരെ അവരുടെ ഖിദ്മത്തുകളെ നിഷേധിച്ച് സംസാരിക്കുന്ന തെറ്റാണ്. ഏത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ശരിയായ രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ചില ആളുകൾ. ഇപ്പൊ ഉദാഹരണത്തിന് ജാക്കർ നായിക്കിനെ പോലുള്ള ചില ആളുകൾ വളരെ അതിരു കവിയുകയും പിന്നെ അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് സംസാരിക്കാൻ പാടില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ആളുകളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിയായ രൂപത്തിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെന്തു ചെയ്യണം, പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് ഇത്തരം വിഷയങ്ങൾ. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ എം എം അക്ബർ ഹദാഹുല്ലാഹു വഫഖ, അള്ളാഹു കൂടുതൽ ഹിദായത്ത് അദ്ദേഹത്തിന് നൽകട്ടെ, ഹക്കിൽ അള്ളാഹു നമ്മെ ഒരുമിപ്പിക്കട്ടെ. ഇത്തരം ആളുകൾ അവരെന്തു ചെയ്യട്ടെ, പണ്ഡിതന്മാരുമായി ബന്ധപ്പെടട്ടെ. അതല്ലാതെ പണ്ഡിതന്മാരെന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ഏതെങ്കിലും കക്ഷികളോ ഗ്രൂപ്പുകളോ അതിന്റെ നേതൃത്വമോ അല്ല. ഒരിക്കലും നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതല്ല, മറിച്ച് ശരിയായ ഉലമാക്കൾ, വലിയ പണ്ഡിതന്മാർ, അവരുമായി സംസാരിക്കുകയും തങ്ങളുടെ പ്രവർത്തനങ്ങൾ അവർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിക്കുകയും ചെയ്യട്ടെ. അതല്ലാതെ സ്വയം തീരുമാനമെടുക്കുക എന്നത് അവരെത്ര വലിയ ആളുകളാണെങ്കിലും എത്രമാത്രം പരിചയ സമ്പത്ത് അവർക്കുണ്ടെങ്കിലും അവർക്ക് അത് അനുവദനീയമല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അഹ്ലുൽ കലാമിന്റെ ആളുകൾ അവർക്ക് സംഭവിച്ചതുപോലെ ഉള്ള അബദ്ധം നമുക്കുണ്ടാകാൻ പാടില്ല. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം വിജ്ഞാനങ്ങൾ, ഇവരിപ്പോ ഈ സംസാരിക്കാറുള്ള വിജ്ഞാനങ്ങൾ, ഉദാഹരണത്തിന് വേദം അതല്ലെങ്കിൽ സയൻസ്, ഇതൊന്നും ഒരാൾ അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഒരു കുഴപ്പം അള്ളാന്റെ ദീനിൽ അയാൾക്ക് വരാനില്ല. ഇതൊന്നും ഒരാൾ പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചു, അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും ആൾക്കറിയില്ല, അയാൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പെടുന്നതിന് അത് യാതൊരു നിലക്കും തടസ്സം ചെയ്യില്ല. ഉദാഹരണത്തിന് ഇമാം അഹമ്മദ് റഹിമഹുള്ള, ഞാൻ ഇവരെ സമയം എടുക്കുന്നു, ഇപ്പൊ കഴിഞ്ഞു ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞു. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, സലഫുകൾ പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഇന്നീല അഖ്ബിതുഹു, എനിക്ക് അദ്ദേഹത്തോട് അസൂയയുണ്ട്. ഖിബ്ത എന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുക്കലുള്ള ഹയർ നഷ്ടപ്പെടാതെ അയാളുടെ ഹയർ നമുക്ക് ലഭിക്കണമെന്ന ആഗ്രഹമാണ്. ഇന്നീല അഖ്ബിതുഹു മാത വമാ യഅറിഫു ഇല്ല അൽ ഹദീസ്, അയാൾ മരിക്കുമ്പോൾ അയാൾക്ക് ഹദീസ് അല്ലാത്ത മറ്റൊരു വിവരവും അയാൾക്ക് അറിയില്ലായിരുന്നു. വലം യകുൻ സാഹിബ കലാം, അയാൾക്ക് അഹലുൽ കലാമിന്റെ ഫൽസഫയെ കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. ഫൽസഫ എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ ചിത്രീകരിക്കണം, ഇന്ന് നമ്മുടെ നാട്ടിൽ സയൻസ് ഏതുപോലെയാണോ അതേപോലെയായിരുന്നു അന്ന് ഫൽസഫ. പക്ഷെ ഇമാം അഹമ്മദ് പറയണം, അദ്ദേഹത്തിന് ഫൽസഫയെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, വെറും ഹദീസ് മാത്രം പഠിച്ചാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തോട് എനിക്ക് അസൂയ തോന്നാറുണ്ട്. കാരണം ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അഹൽ കലാമിന് കുറച്ച് പഠിച്ചിട്ടുണ്ട്, പിന്നെ അദ്ദേഹം അത് മൂടിവെച്ചിട്ടുണ്ട്, അതായത് പിന്നെ അദ്ദേഹം അത് തുറന്നിട്ടേ ഇല്ല പുസ്തകങ്ങൾ. ഇമാം അഹമ്മദ് പറയാണ്, അങ്ങനെ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉദാഹരണത്തിന് ഷെയ്ഖ് മഖ്ബൂൽ ഇബ്നു ഹാദി റഹിമഹുള്ള അല്ലാമ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരിക്കൽ ഒരാളുടെ വീട്ടിലേക്ക് അതിഥിയായി പോയി. നമ്മളെ നാട്ടിലാണെങ്കിൽ അയാളെ എന്താ പറയാ, പ്രാകൃതൻ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറക്കാതെ ഇരുട്ടിന്റെ ഉള്ളിൽ തളച്ചിടുമായിരുന്നു. മഖ്ബൂൽ ഇബ്നു ഹാദി റഹിമഹുള്ള അദ്ദേഹം ഒരിക്കൽ ഒരാളുടെ വീട്ടിൽ അതിഥിയായി പോയി. അതിഥിയായി പോയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഇദ്ദേഹം മറ്റേ അതിഥേയൻ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയപ്പോ ഷെയ്ഖ് മുഖ്ബൽ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ ഇയാള് പിന്നാലെ ഓടിച്ചെന്നു, എന്താണ് കാര്യമെന്നറിയാൻ. അപ്പോൾ ഷെയ്ഖ് മുഖബിർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, നിന്റെ വീട്ടിൽ ഒരു ടെലിവിഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്റെ വീട്ടിൽ ടി വി ഇല്ല, ഞാൻ ടി വി വീട്ടിൽ വെച്ചിട്ടില്ല, ഒരിക്കലും അവിടെ ടി വി ഇല്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാനവിടെ ടി വി കണ്ടല്ലോ. അപ്പോ പരിശോധിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും വീണ്ടും വീട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ഒരു നോക്കിയപ്പോ എന്താണ്, അതൊരു അക്വേറിയമായിരുന്നു. അപ്പൊ അക്വേറിയത്തിന്റെ ഉള്ളിലൂടെ മത്സ്യം ചലിക്കുന്നത് കണ്ടപ്പോ ഇദ്ദേഹം വിചാരിച്ച അത് ടി വി ആണ് എന്നാണ്. നമ്മള് നാട്ടിലിട്ട ഒരാൾക്ക് ടി വിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈബാൽ മക്റൂഹ്, അയാളടുത്ത് പിന്നെ ഒന്നിനും തിരിഞ്ഞോക്കാം. പക്ഷെ അവർ ഉലമാക്കളായിരുന്നു. ഞാൻ മനസ്സിലാക്കി അത് അദ്ദേഹത്തിന്റെ നന്മയുടെ അടയാളമാണ്. കാരണം അദ്ദേഹം ദുനിയാവിലേക്ക് തീർത്തും കണ്ണ് ചലിപ്പിച്ചിട്ടില്ല. ദുനിയാവിലെ ഒരു കാര്യം അറിഞ്ഞില്ല എന്നതിൽ അവർക്ക് യാതൊരു അപകർഷതാബോധം ഇല്ലായിരുന്നു. നമ്മളെ നാട്ടിലാണെങ്കിലോ ഇതൊക്കെ ഒരാൾക്ക് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്നൊക്കെ പ്രസംഗിക്കാൻ പറ്റുമോ നമ്മൾ ചോദിക്കാറുള്ള. ഇത്തിരി വേദവും ഇത്തിരി സയൻസും ഇത്തിരി ഇംഗ്ലീഷും ഇതൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് അതൊക്കെ കൂട്ടിക്കലർത്തി കുറച്ച് സിനിമാ കഥയും കുറച്ച് സീരിയൽ കഥയും ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രസംഗം ഒരു ഉഷാറാവുള്ളൂ. പക്ഷെ പണ്ഡിതന്മാർക്ക് ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. അവർ ഹദീസാണ്, അവർ ആ കിതാബുകളിലാണ് അവരുടെ ജീവിതം കഴിച്ചു കൂട്ടിയത്. അള്ളാഹിന്റെ അടുക്കൽ ഇൻഷാ അള്ളാഹ് അവർ ഔലിയാക്കന്മാരാണ്. വല്ല കുഴപ്പമുണ്ടോ? അത് അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്തൊരു പ്രയാസമാണ് കാണിക്കുന്നത് സഹോദര. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെയാണെങ്കിലും മസ്ജിദിന്റെ ഹലക്കുകളിൽ അവരുടെ ജീവിതം നിങ്ങൾ തളച്ചിടുക. ജനം മുഴുവൻ നിങ്ങൾക്കെതിരെ തിരിഞ്ഞോട്ടെ, ആളുകൾ മുഴുവൻ നിങ്ങളെ ചീത്ത വിളിച്ചാലും പരിഹസിച്ചാലും അള്ളാഹിന്റെ അടുക്കൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നമ്മൾ ആ ജന്നത്താണ് ആഗ്രഹിക്കുക, നമുക്ക് എന്തിനാ പേടിക്കണത്? അതുകൊണ്ട് ഇതൊന്നുമല്ല. ഇന്ന് ആളുകളുടെ ഇടയിൽ മനുഷ്യന്മാർ കുട്ടി സ്മാർട്ടാന്ന് പറയണെങ്കിൽ എന്താ, അവന് കുറെ സിനിമാ ഡയലോഗ് പറയാൻ പറ്റണം, അവന് കുറെ ഇംഗ്ലീഷ് കിട്ടണം, ഇതൊന്നും അറിയില്ല. അവന് അറബി അറിയും, അള്ളാന്റെ കിതാബ് അറിയും. എന്തൊരു നല്ല കുട്ടിയാണത്. ഇന്ന് നമുക്ക് മഷിട്ട് നോക്കിയാൽ കിട്ടാത്ത കുട്ടിയാണ്. മഷിട്ട് നോക്കാനുള്ള പ്രയോഗം തെറ്റാണ്, പക്ഷെ എങ്കിൽ കൂടി ഞാനൊരു ഭാഷാപരമായ പ്രയോഗം എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ മക്കളെ വളർത്താനും അങ്ങനെയുള്ള ഇൽമിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതിനർത്ഥം ദുനിയാവിയായ ഇൽമ ഒന്നും നേടേണ്ടെന്നല്ല, പക്ഷേ അതൊരാൾ നേടിയിട്ടില്ലെങ്കിലും വലിയ പ്രയാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇമാം അസ്ദഹബ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഇമാം അഹമ്മദിന്റെ നേരത്തെ പറഞ്ഞ അസർ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹാകദ കാന അഇമ്മത്തു സലഫ്, സലഫുകളുടെ നേതാക്കന്മാർ ഇപ്രകാരമായിരുന്നു. ലാ യറൗന ദുഖൂല ഫിൽ കലാമി വലൽ ജിദാൽ, അവർ ഫൽസഫയോ അതല്ലെങ്കിൽ തർക്കശാസ്ത്രമോ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ബൽ യസ്തഗ്ഫിറൂന വസ്അഹും ഫിൽ കിതാബി വസ്സുന്ന, അല്ലാഹുവിന്റെ കിതാബും സുന്നത്തും പഠിക്കാനാണ് അവർ സമയം മാറ്റി വെച്ചത്. വത്തഫഖുഹ ഫീഹിമ വയത്തബിഊന വലാ യതനത്തഊൻ, അവർ കിതാബും സുന്നത്തും പഠിക്കുകയും അത് പിൻപറ്റുകയുമായിരുന്നു ചെയ്തത്. അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് അവര് അനാവശ്യമായ വിജ്ഞാനങ്ങൾ നേടാൻ ശ്രമിച്ചിരുന്നില്ല. അപ്പൊ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഹ്ലുൽ കലാമിന്റെ അവസ്ഥ ഇത്തരം ആളുകളിൽ ഉണ്ട്. ഇവരൊന്നും യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാരല്ല. അവർക്ക് അവരുടെ ഖിദ്മത്തുണ്ട്, അത്രയും. അത് നമ്മൾ അംഗീകരിക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ പോലെ ഇദാ ഖുൽതും ഫഅദിലു, നിങ്ങൾ സംസാരിച്ചാൽ നീതി കാണിക്കണം. അതിനിപ്പോ നമ്മളെ ഗ്രൂപ്പ് അല്ലാന്ന് വിചാരിച്ചിട്ട് അള്ളാഹു നമുക്കൊരു ഗ്രൂപ്പ് ഇല്ല, അത് വേറെ കാര്യം. ഇനി അങ്ങനെ ആളുകൾ വിചാരിക്കുകയാണെങ്കിൽ തന്നെ നമ്മോട് അവർ യോജിച്ചില്ല എന്നതുകൊണ്ട് നമുക്കെതിരാകുന്ന എല്ലാവരെയും ചവിട്ടി പുറത്താക്കുകയും അവർക്ക് സലഫിയത്തിലെ സീന് പോലും നൽകാതെ, എന്താ സലഫിയത്തിലെ സീനുണ്ടല്ലോ ആദ്യത്തെ സീന്, അതുപോലും കൊടുക്കാതെ അവരെ പുറത്താക്കേണ്ട ആവശ്യമില്ല. അവരുടെ അടുത്തുള്ള നന്മ എന്താണോ അത് നമ്മൾ അംഗീകരിക്കേണ്ട വേണം. അതാണ് നീതിയുടെ ആളുകളുടെ സ്വഭാവം. അഹ്ലുസുന്നൽ ജമാഅ ജനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ അവരുടെ ഒന്നാമത്തെ അടയാളം, അവരുടെ സംസാരം രണ്ട് കാര്യങ്ങൾ ഊന്നിയിട്ടായിരിക്കും. ഒന്ന് അതിൽ രണ്ട് എൽമ്, ഒന്ന് അവരെ കുറിച്ച് അറിഞ്ഞിട്ടേ സംസാരിക്കുള്ളൂ, രണ്ട് നീതി ഉള്ള സംസാരിക്കും. നമുക്കെതിരാന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ആരെയും പരിപൂർണമായി തട്ടാനും പാടില്ല, എന്നാൽ പരിപൂർണമായി അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും പാടില്ല. അവരടുത്തുള്ള ഹയർ എന്താണോ അംഗീകരിക്കണം. അതാണ് ഇവരുടെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇത്തരം ആളുകൾ അവരുടെ ഖിദ്മത്ത് അവരുടെ നീയത്തിനെ നമ്മൾ ഒരിക്കലും ആക്ഷേപിക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഉലമാക്കളുമായി അവർ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ, അവർ സ്വയം രൂപത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും മറ്റുമാണെങ്കിൽ അത്തരം ആളുകൾ അവരിൽ നിന്ന് പഠിക്കാതിരിക്കൽ, അവരുടെ സംസാരം കേൾക്കാതിരിക്കലാണ് ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യം. طيب نكتفي بهذا القدر ونصلي ونسلم على خاتم الأنبياء والمرسلين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.